año. En Israel, San Maruki, Hebron, el Raja, Vinidu, Kilvamo, David Raja, Hebron, el Vache, Yehuva, San Israel, Avrudo, Dombadi Jesu, Avrda, Vizene, Israel, Miraja, White, Abishiram, Chidu, David, White, Rodangapur, Avon Mopo, Vaisa, Idino, Avon Nalpo, Sambasar Mano, Avon Hebron, el Yehuda, Gay, Sambasarum, Armasu, Yerushalem, Lila, Israel, Yehuda, Kimupotimun, Sambasarum, Raja, Vaivano. Raja Vavende Adulum, Israel, Irishal Emilek, Adesha Seni Vasikalaya, Ibis Serdanere, Poraputu, David, Avade Kadapan, Kayari Lanwich, our David Rotter, Nibuda Kadakila, Minasadapan, Kurderum, Santerumadi in the Varanjan, the Tadavida, Sion Kotabidichu, other than David in the Nagaram, and the David Arikitum, Ibis Seret will be Jal, Avan, Irpati il Puri, Kayri David in a, Urupayula, Modern the rain could Kurudere Bidikate in the Varanu, as one of Kurudere Modern Serum, Peter Varede, the children are a pie, Davi the Quarter University, as Davi and Nagar when they read to Davi the name Milo Rudang Chitilum, Ulilotum Pani, Urupechu, signing under the Oma Ehova, Santo Rudayun died in the one of Davi the Melkumel, Purple Nai Surum, so Raja by Hiram Davi in the article, Susan Marim. They were the Arikraim, Ashari Galenka Punikari Maichu, our Gavi is in a good Araman of Udu. In a Gavi, Jehova Israel, Ilsen Rajawa, interpreted the game. Avenda Jeremiah Israel Limitum, Santa Rajatum and the Maki and Chizu, Sindavi the Renew. Jeproni in the Nona Chesum, Davi, the Kirishil Milvacher, Adigim a particle aim, Marima de Imperigrahich. Gavi is in a big name, Butamarim, Putimarim, Genichu. Jerusalem will be seven genitive of the Virgil of the Samua, Shobab, Nathan, Salomon, Ibhar, Elishua, Nephus, Yafia, Elishama, Eliadav, Elifates, Kinivar Davis in Israel, Raja, Yavishagam, Chizu, and Israel Catapult, Philistrokim Davis in Epitipanon, Davis, Abigate Tagurgatil Kadanabatu, Philistrama. Refined that very ill perannu, Apol Davide, Yehovioda, and Philistrida Nere Purapadanamo, Avrienda ill pitcher the remo in the Jodichu, Purapaduga, and Philistrida in the ill pickim in the Yehova Davide in order, Salichidu, Angana Davide, Palpera, Savichinu, Avadavich Davide, Averetol Pitchu, Bella Chatambole, Yehova, in the Wombil and Satrikale, Sagar Sigalanu, and Varanu, Azuota, Salatine, Balperis, Perasim. In the fair for a new Avaday, our tongue would be grangle, it takes away. Davi the moment they are the room. Away the two under Punu, Philip Serpi named one. They find their way in Paranu. Yeho, you are the support. Mean air, Tella, the other day. Timber to Woody Volunteer. Akhavar Shangle, the Eleche, Avaday Neridega. Akhavar Shangle, a grangle Kudi, Aninakuna, what's a volatile gum. Apol Vega Filchelega, Felicia Sainet, Volpipani, Hova, and a Kumbai property in the early Padundai, Yehok and Pitches of Gavi, Felicere, Yehomodel, Jesser were a tall pitchu, Anandaram Davi, the Israel in the Sagavid and Marmai, Mupadana Irempere, Kuti Veriti, Kiribugal and India, you seek in the eyes, singing the Hova in the Namasil Vilik, Patrick in the Eva Sintabatagam, Bale, who real in the Kundu in the name. David and Kurula Sagarajano, Avadek for a pet boy, Avadeva Tindabatagam, Udhudia and Dil Kaiti, Punin Menuda, Abinada Vinde Vitil, I won't know. Abinada Vinde, Utanamara, you same, Ashuvum, Apudia Vandi Ritu, Punin Menuda, Abinada Vinde, Vitil in our Adeneva Tindabatago, my Kuduburu Bol, Ashu, Patagatin Umbai, I don't know. Davidum, Israel Grigamokim, Saral Madam Mondula Sagalavida, Pazitram Lodum, Kinderam Vina Tapper, Muragam, Kaitalam, Kinderudum Kude, Kodamumba, Nalsam Chizu, our Nakonde, Kalathin Kalithiapol, Kala Virenda the Wonder, Usa, Kaini Tidi within the Batagambadiju Apol, Yehuda Goba Musudan Erejulichu, Avendavivagam Nimitam Divam Abdavichavane, some Harichu. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഛേദിച്ച ക്ഷേത്ര നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പെരസ് ഉസ എന്ന് പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദ് നഗരത്തിൽ തന്റെ അടുക്കൽ മനസ്സില്ലാതെ ദാവീദ് അതിനെ വിദ്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം വിദ്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുവന്നവർ ആർക്കുകൂടി നടന്ന ശേഷം അവൻ ഒരു കാളയെയും തടിപ്പിച്ച കിടാമിനെയും ഞാൻ കഴിച്ചു. ദാവീദ് പനിനൂലഞ്ചി ധരിച്ചുകൊണ്ട് പൂർണ്ണശുദ്ധിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹം ഒക്കെയും ആർപ്പോടും കാഹളം നാദത്തോടും കൂടെ യഹോവയുടെ മുമ്പാകെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദ് നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൽ കിളിവാതിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നു എന്ന് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന ദാവീദിന്റെ അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെയും അവൻ ഇസ്രായേലിന്റെ സർവസംഗ്രഹവുമായ സകലജനത്തിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നാളൊന്നിനൊരപ്പവും ഒരു കഷ്ണം മാംസവും കുരുമുന്തിരിയടയും വീതം പങ്കിട്ടു കൊടുത്തു. ജനമുഖിയും താത്താന്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൽ ദാവീദിനെ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെയും ദാസികളും കാണുക തന്നെ താൻ അനാവൃതമാക്കിയ ഇസ്രായേൽ രാജാവ് പറഞ്ഞു. ദാവീദ് മീഖലിനോട് യഹൂദ ജനമായ ഇസ്രായേലിനെ പ്രഭുവായി നിയമിക്കാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല കൃത്യത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹിനനും എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ശൗലിന്റെ മകളായ മീഖലിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥം നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട് ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ ദരിശയിലേക്ക് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട് നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായത് എന്തെന്നാൽ എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറയുക, യഹോവ ഇപ്രകാരം അരുളിച്ചിരിക്കുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. എന്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതിരിക്കുക എന്ത്? എന്നാൽ ഇസ്രായേൽ മക്കളോടുകൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ ഇവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്ത് നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരും പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനെ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനിയും ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ എന്റെ ശത്രുക്കളെ മടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം നീക്കും സ്ഥിരമാക്കും. ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ പടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കുമെങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗരിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോവേയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവാകത്തിരുന്ന യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗൃഹം എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരെ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെ കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിനോട് എന്ത് പറയേണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചന നിമിത്തം നിന്റെ പ്രസാദപ്രകാരം നീയല്ലോ ഈ വൻകാര്യമൊക്കെയും ചെയ്ത അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു. നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീയല്ലാതെ ഒരു ദൈവവുമില്ല. നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുണ്ട്? ദൈവമേ, നീ ഇസ്രായേലിൽ നിന്ന് ജാതികളെയും അവരുടെ ദേവന്മാരെയും ദിവസത്തിൽ നിന്ന് നിനക്കായി വീണ്ടെടുത്തിരിക്കുന്നതിന്റെ ജനം കാണുകേ, അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളും അവരുടെ ദേശത്തിന് വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിക്കുമല്ലോ. നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി യഹോവേ, നീ അവർക്ക് ദൈവമായിരിക്കുന്നു. ഇപ്പോഴും കർത്താവായ യഹോവേ, നീ അടിയന്റെ ഗൃഹത്തെയും കുറിച്ച് അരുളിച്ചത് വചനത്തെ എന്നേക്കുമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന് ദൈവമിങ്ങനെ നിന്റെ നാമം എന്നേക്കും മോചീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് നീ അടിയനെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാനായി എന്തേലും പ്രാപിച്ചു. യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനന്തരം ദാവീദ് ഫിലിസ്ത്യരെ ജയിച്ച് ഇടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മൂവാബ്യരെ തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ടളന്നു. കൊല്ലുവാൻ രണ്ട് ചരട് ജീവനോടെ രക്ഷിപ്പാൻ ഒരു ചരടുമായി അവനളന്നു. അങ്ങനെ മൂവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. യോഹബിന്റെ മകനായ സ്വരാജ്യ രാജാവ് നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരച്ചേവകരെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. കുതിരകളിൽ 100 മാത്രം വെച്ചും കൊണ്ട് കുതിരകളെയൊക്കെയും കുതിരഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. ലോകരാജാവായ യദേശ്വരിന്റെ സഹായിപ്പാൻ ദമ്മേശെക്കിനോട് ചേർന്ന ആരാന്യർ വന്നപ്പോൾ ദാവീദ് ആരാന്യരിൽ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശെക്കിനോട് ചേർന്ന് ആരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ആരാമ്യരും ദാവീദ് ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. യദേശ്വരിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്തു യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. യദേശ്വരിന്റെ പട്ടണങ്ങളായ ബേത്ഹിയിൽ നിന്നും ബേരോസാദിയിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് യദേശ്വരിന്റെ സർവസൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് ഹമാത്ത് രാജാവായ പോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് ഉത്തരം ചോദിപ്പാനും അവൻ യദേശ്വരനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചത് കൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യുവരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. യദേശ്വരന് തോയിയോടുകൂടെ ഇപ്പമുണ്ടായിരുന്നു. യുവരാം വെള്ളി പഞ്ഞ് താമ്പ എന്നിവ കൊണ്ട് സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ ആരാമ്യർ, മോവാബ്യർ, അമോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകലജാതികളുടെയും പക്കൽ നിന്നും യഹോവയുടെ മകനായി രാജാവായ ഹസായേലിന്റെ കൊള്ളയിൽ നിന്ന് എടുത്ത് വിശദീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശദീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ആരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിലെല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോമിയരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി കൊടുത്തു. ഫെരൂബയുടെ മകൻ യോബാബ് സേനാധിപതിയും അഹിലൂബിന്റെ മകൻ യെഹോശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹിലൂബിന്റെ മകൻ സാദോക്കും അബ്യാഥാരിന്റെ മകൻ അഹിമേലെക്കും പുരോഹിതന്മാരും ചെറായ യഹോയാദയുടെ മകൻ ബനയാവ് ക്രേറ്റർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദേഹാനിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന പുരുഷനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് രണ്ടു കാലം മുടങ്ങനായി നാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ദൊദേബാരിൽ അമ്മിയേലിന്റെ മകനായ മീഖാലിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറയിച്ചു. പറഞ്ഞു അപ്പോൾ ദാവീദ് രാജാവ് അളയച്ചു. ദെദവാരിൽ അമ്മിയേലിന്റെ മകനായ മീഖാലിന്റെ വീട്ടിൽ നിന്ന് അവനെ വരെത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മേഫിബോശെത്ത് ദാവീദിന്റെ അടുക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ദാവീദ് മേഫിബോശെത്തെ എന്ന് വിളിച്ചതിനടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലം ഒക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിക്കും എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്തനായെ പോലെ ഇരിക്കുന്ന അഴിയനെ നീ കടാക്ഷിപ്പാൻ അഴിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ ശിബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനെ മകനെ കൊടുത്തിരിക്കുന്നു. നിന്റെ പുത്രന്മാരും വേലക്കാരും എന്റെ യജമാനന്റെ മകനെ ഭക്ഷിപ്പാൻ ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. എന്റെ യജമാനന്റെ മകനായ മെഫിബോശെത്ത് നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോടൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ അവനോട് പറഞ്ഞു. മെഫിബോശെത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശെത്തിന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവന് മീഖാ എന്ന പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോശെത്തിന്റെ ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോശെത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു. രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തനായിരുന്നു. അതിനുശേഷം അമ്മൂന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നഹാശ് എനിക്ക് ദയ ചെയ്ത പോലെ അവന്റെ മകന് ഞാനും ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മൂന്യരുടെ ദേശത്തെത്തിയപ്പോൾ അമ്മൂന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനൂനോട് ദാവീദിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ ഇന്ത്യ അടുക്കൽ അയച്ചതെന്ന് തോന്നുന്നു. പട്ടണത്തെ ചോദ്യം ചെയ്തു വെച്ച് നോക്കുവാനും അതിനെ നശിപ്പിച്ച് കളയുവാനല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരിപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ചു. അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാരെ തൂലിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ അളയിച്ചു, നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പീൻ, പിന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞു. തങ്ങളുടെ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നുവെന്ന് അമോര്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേത്ലഹേമിലെ ആരാമിരിൽ നിന്ന് ശോബയിലെ ആരാമിരിൽ നിന്നും 20,000 കാലാളുകളെയും 1,000 പേരുമായി മഹാരാജാവിനെയും ശോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യോബനായും ശൂരന്മാരായ സഹസൈന്യത്തെയും അയച്ചു. അമോന്യരും പുറപ്പെട്ട പട്ടണവാതിക്കൽ പടയ്ക്കണിയിറന്നു. എന്നാൽ ശോബയിലെയും യോഹബിലെയും ആരാമ്യരും തൊബ്യരും മാഖ്യരും തനിക്ക് വെളിപ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിൻപിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോബാവ് ഇസ്രായേലിന്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ട തെരഞ്ഞെടുത്ത അമാര്യരുടെ നേരെ അണിനിരത്തി ശേഷം പടജനത്തെ അമോന്യരുടെ നേരെ നിരത്തേണ്ടതിന് തന്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ചവനോട്, ആരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം, അമ്മൂന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ ഒന്നും നിനക്ക് സഹായം ചെയ്യും, ധൈര്യമായിരിക്കുക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക, യഹോയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുവാറാകട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും യോബാവും കൂടെയുള്ള ജനവും ആരാമ്യരോട് വലിച്ചു പുറപ്പെട്ടു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ആരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മൂന്യരും അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോബാബ് അമ്മൂന്യരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് ആരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി അതേ സർ ആയിരിച്ച് നദിക്കക്കിടയിലുള്ള ആരാമ്യരെ വരുത്തി. അവർ കേലാമിലേക്ക് വന്നു. അത് ദേശരിന്റെ സേനാപതിയായ ശോബക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവനെല്ലാം ഇസ്രായേലിനെയും കുട്ടി വരുത്തി യോർദാൻ കടന്ന് കേലാമിൽ ചെന്നു. എന്നാറിയ ആരാമ്യർ ദാവീദിന് നേരെ അണിനിരന്നു പടയേറ്റു. ആരാമ്യർ ഇസ്രായേൽ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് ആരാമ്യരിൽ 700 തേരാളികളെ 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ബസേസരിന്റെ ആശ്രിതന്മാരായ രാജാക്കന്മാരെയും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രായേലുമായി സന്ധി ചെയ്തു. അവരെ സേവിച്ചു. അതിൽ അമ്മൂന്യർക്ക് സഹായം ചെയ്യുവാൻ ആരാമ്യർ ഭയപ്പെട്ടു. പിന്നെ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മൂന്യ ദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ത്യാഗാര സമയത്ത് രാജാവ് മെച്ചയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളിക മേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് അളയച്ച സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഇത്യനായ ഉരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് പറഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവനോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ച് താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. അപ്പോൾ ദാവീദ് ഇത്തനായ ഉരിയാവെ തന്റെ അടുക്കൽ അയപ്പാൻ യോബാബിന് കൽപ്പനയച്ചു. ഉരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട് യോബാബിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഉരിയാവോട് നീ വീട്ടിൽ ചെന്ന കാര്യങ്ങളെ കഴിയുക എന്ന് പറഞ്ഞു. ഉരിയാവ് രാജധാനിയിൽ നിന്ന് ഉറപ്പെട്ടപ്പോൾ രാജാവിന്റെ കമ്മാനവന്റെ പിന്നാലെ ചെന്നു. ഉരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല കൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിക്കൽ കിടന്നുറങ്ങി. ഉരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഉരിയാവിനോട് നീ യാത്രയിൽ നിന്ന് വന്നവനല്ലയോ, നിന്റെ വീട്ടിലേക്ക് പോകാതെ ഇരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. ദൈവമേശുദനക്ക് യോഗ്യമാകുന്നു ബാരക്ഷ്മോ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗത്തുവത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാം ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് സംവാദിപ്പാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധിയും നമ്മുടെ അധരങ്ങൾക്ക് കൃപയും നൽകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരേ ശബ്ദത്തിൽ ഒരേ ഹൃദയത്തോടുകൂടി തന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരം ഒരുക്കി തന്ന ദൈവത്തെ വളരെ ഹൃദ്യമായി സ്തുതിച്ച് വാഴ്ത്തി നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട് നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പണ്ഡിയ മാമനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ കുറവുകളെ പരിഹരിച്ച് നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന സർവശക്തന് നമ്മളോട് കരുണയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവവും ഭാഗെ നമുക്ക് സുവിശേഷയുധങ്ങളിലെ 334-ാമത്തെ ഗീതം ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം എന്ന ഗീതം നമ്മുടെ സമർപ്പിക്കാം. ആഴങ്ങളെ തേടുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നമ്മളിലാക്കിയിരിക്കുന്ന ആത്മാവിന്റെ നന്മകളെ കണ്ടെത്തുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും ദൈവശബ്ദം കേട്ടുകൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിക്കത്തക്കവണ്ണം ഈ ഗീതങ്ങളും ഈ കൂട്ടായ്മകളും ഒക്കെ ഒരു പ്രേരക ശക്തിയായി നമ്മളെ അനുനിമിഷം നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹീതമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. വിശേഷങ്ങളിലെ 334-ാമത്തെ
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെത്തി കടലാകെ തകരുന്ന തോണിയും ആഴത്തിൽ താടാതെ കരവറ്റാൻ കരം നൽകും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുത്തേളിയിലൊളിയുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും ദൈവം, കനിഞ്ഞന്റെ വിരുന്നീനു മണിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, കലിഞ്ഞന്റെ വിരുന്നീനും പടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ തുടർന്നീടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, മനം കൊണ്ടു കണ്ണോമി അനന്തമായി തൂതുമ്പോ ഫലമുള്ള പാപങ്ങൾ മായ്ക്കും, മനമാറ്റും ശുദ്ധമാം ഹിമം പോലെ വെണ്മയായി കനിവുള്ള നിത്യനാം ദൈവം, മനമാറ്റും ശുദ്ധമാം ഹിമം പോലെ വെണ്മയായി അറിവുള്ള നിത്യന ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ തേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാപുരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം പതിർവാന്തി വിളവേ കാര്യജമാനെത്തുമ്പോ തതിർകോട്ടി വിരിയോകും നേരം അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ തേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്താരങ്ങൾ കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം
നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ സ്ത്രീകളാലകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായത് എന്ന് വരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപയമേ നിനക്ക് സമാധാനം
ഓർമ്മീതയുള്ള ഒരാശ്വരാശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമം പാപമൊഴികെ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ പോലെ പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരേണ്ടവേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവൻ ഉണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങൾ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ ഞങ്ങളോടുള്ള ഞങ്ങളുടെ വിവാഹത്തിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കേണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരേണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഗുഡ്വഴികളുടെ വിളക്കുമായുള്ള വേദനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വർഷങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളെ രഹസ്യക്കറകൾ ഞങ്ങൾ കാണുമാറാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന്റെ മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടാകരുതേ. ദയാതിഥിയായ ഉടയവനെ ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് അതിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. എന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും വരുത്. ഞങ്ങൾ ആയിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കേണ്ടവേ. ദരിദ്രരാജ്യങ്ങളെ നിന്റെ കൃപ ദർശിക്കണവേ. നിന്റെ കരുണയാ നിനക്കുള്ളവനാ ഞങ്ങൾ വിളിക്കപ്പെടേണവേ. നിന്റെ കരുണയാ നിന്റെ ആട്ടും തൊഴുത്തിൽ ഞങ്ങളെയും എണ്ണേണവേ. ഞങ്ങളുടെ സ്തോത്രമാണ് ധാന്യം നിന്റെ ജീവന്റെ ഏറുകൾ കാത്തുസൂക്ഷിക്കപ്പെടേണവേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനരാ ഞങ്ങളെ എടുത്തുഭാഗത്ത് നിയന്ത്രിത്തരുതേ. എന്നാലും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തേണമേ. ഈ പാപി ആരാകുന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഉറപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യനായ രീതിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നിറങ്ങി വരരുത്. ബഹുലഹും ദിവ്യോപാദന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സംവത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വൃദ്ധനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാലാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയി ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടേണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുവീടുകളെ കീറിക്കളയണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാണാതെ പോയി അടുന്ന പോലെ ഞങ്ങൾ വഴുതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ ദാവികളോടും പല നാമയുടെ നേരത്തെ വേലക്കാരോടും കൂടി നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ കാണപ്പെടേണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ ഞങ്ങൾ നിനക്ക്
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കൾ, സഹോദരം ദൈവമേടെ ആക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പതിവായിട്ട് പറയുന്നുള്ളത് പോലെ തന്നെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മൂല്യമുള്ള നിമിഷം ദിവസങ്ങളിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളൊക്കെയും ശ്രദ്ധയോടെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ കണ്ടെത്തുന്ന നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവം വരാൻ കണക്കിടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രണ്ട് ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും പ്രിയപ്പെട്ട ഐസക്കജിനും തിരിച്ചെത്തി. രണ്ടാഴ്ചകളിൽ ഈ പ്രാർത്ഥനയിൽ ഒരു കുറവും വരാതെ വണ്ണം വന്നി മാമനച്ചനും അതുപോലെ തന്നെ ബിജോയച്ചനും മറ്റ് വൈദികരും ഒക്കെ നല്ല രീതിയിൽ ഈ പ്രാർത്ഥന നയിച്ചുകൊണ്ട് പോകുന്നതിൽ ഏറ്റവും വലിയ സന്തോഷവും, പ്രത്യേകിച്ച് ഈ മാമനച്ചനോടുള്ള സ്നേഹവും നന്ദിയും അല്ലെ വൈദികരോടുള്ള സ്നേഹമൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമാർന്ന ദിവസങ്ങളിലേക്കാണ് തുടർന്നുള്ള ദിനങ്ങൾ കടന്നു പോകുന്നത്. ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വരുന്ന ഞായറാഴ്ച, പൂർവശീതോ ഞായറാഴ്ച, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധന വർഷത്തിന്റെ ഒരു പുതുവർഷമാണ്, പുതു സംവത്സരമാണ് ഒരു കൂതോച്ചിത്തോ ഞായറാഴ്ച എന്ന് പറയുന്നത്. ശുദ്ധീകരണം, സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് തന്നെ ബലഹീനരായ നമ്മുടെയൊക്കെ ശുദ്ധീകരണമാണ്. ഞാനും നിങ്ങളും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധ സഭ കറയും ചൂടുവുമില്ലാത്ത ഒരു പരിശുദ്ധ സഭയായിട്ട് മാറ്റപ്പെടുന്നത്. ഈ സഭയിലെ ഓരോ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഈ സഭയെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ചുമതലയുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ണുപിടിക്കുമ്പോൾ അശുദ്ധിയിലേക്ക് ചുവട് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ യാത്രയൊക്കെ. അവിടെ നിന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ ആ ഒരു ജീവിതം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തന്നെ പരിശ്രമിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുകയും നന്മയിൽ ജീവിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ആ ഒരു സഭയ്ക്ക് അങ്ങനെ ഒരു നന്മ ഉളവാകത്തക്കവണ്ണം അങ്ങനെ ജീവിച്ച ഒരു മഹാ വലിയ വ്യക്തിയുടെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂതോശീത്തോ ആഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനി. നമ്മൾ വേദപുസ്തകത്തിലൊക്കെ എപ്പോഴും വായിക്കുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ദൈവമാകാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തെ പോലെയാകാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ദൈവത്തെ പോലെയാകാൻ സാധിച്ച ഒരു വലിയ ശക്തിയാണ് പരിശുദ്ധ പരിമല തിരുമേനി. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലൊക്കെ ദൈവമുഖം പ്രകാശിപ്പിക്കാനുള്ള വലിയൊരു വഴിയുടെ ഒരു ചാലകമാണ് പരിശുദ്ധ പരിമലത്തിരുമേനി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓരോ പ്രാവശ്യവും പരിമല പള്ളിയിലൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. പരിമലത്തിരുമേനിയുടെ കബറിങ്കിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കിടന്ന കട്ടിലിൽ കരങ്ങൾ സ്പർശിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടി എന്തൊക്കെയോ പറയാൻ ആരൊക്കെയോ വലിയ മനുഷ്യരുടെ ദൈവസന്നിധിയിൽ അടുത്തുണ്ടെന്നുള്ള വലിയൊരു ശക്തിയാണ് തീർച്ചയായിട്ടും ആ മഹാപരിശുദ്ധന്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആണ്ട് കഴിയുമ്പോഴും ആ പിതാവിനെ പറ്റിയുള്ള ഓർമ്മകൾ അത് കുറയുകയല്ല, അത് വർദ്ധിക്കുകയാണ്. ഞാൻ വികാരിയായിരുന്ന കണ്ണൂര് കേളകം എന്ന് പറയുന്ന പള്ളിയിൽ അവിടെ 10 ദിവസമായിട്ടാണ് ആളുകൾ പദയാത്രയായിട്ട് കടന്നു വരുന്നത്. കാടുകളും മലകളും ട്രെയിൻ പാളങ്ങളും പാലങ്ങളും ഒക്കെ താണ്ടി ആദ്യം 1, 2, 5, 6 തുടങ്ങിയത് ഇന്ന് കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പോൾ 50-ൽ പരം ചെറുപ്പക്കാര് പദയാത്രയായിട്ട് അവിടെ നടന്നിരുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളാണ് ആ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്നത്. വിവിധ സ്ഥലങ്ങളില് ഒരുപക്ഷെ ഈ മലങ്കര സഭയ്ക്ക് ദൈവം തന്ന വലിയൊരു ചൈതന്യമാണ് പരിശുദ്ധ പരിവർത്തനവിനി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിവർത്തനവിനി ദാനമായിട്ട് നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കാം. കാവത്തിന്റെ മുഴുവൻ കാവലും കോട്ടയുമാകട്ടെ. പ്രത്യേകിച്ച് ആ മഹാപരിശുദ്ധന്റെ നാമധേയത്തിലുള്ള പള്ളികളിലൊക്കെ ഈ ദിനങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളിയിലൊക്കെ ആ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാനും അനേകർക്ക് ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ പ്രകാശമുള്ള തേജഗോളമായി ശോഭിച്ചു നിൽക്കുവാനൊക്കെ വണ്ണം ആ പിതാവിന്റെ മധ്യസ്ഥ ഈ സഭയ്ക്കും വിശ്വാസികൾക്കും നാനാജാതി മതസ്ഥർക്കും നമ്മളെക്കാൾ നമ്മൾ വിശ്വസിക്കുന്നതുപോലെ തന്നെ വിവിധ മുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും ഒക്കെയും പരിശുദ്ധ പരിവർത്തനവേനിയെ വിശ്വസിക്കുകയും അവിടെ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ സങ്കേതമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ജോർജ് ഡാനിയലച്ചനാണ്. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ബെന്യച്ചെന്ന് വിളിക്കും. അറ്റ്ലാന്റ സെന്റ് തോമസ്പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല അച്ഛനെ. കാരണം ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ കടന്നു വരികയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ വളരെ ഒരു ശക്തിയും അതുപോലെ തന്നെ നല്ല ഒരു ബലവുമാണ് പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യവും വാക്കുകളും ഒക്കെ. ഞങ്ങളൊക്കെ വളരെയധികം കാര്യമായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് അച്ഛന്റെ വലിയ ആത്മാർത്ഥത എടുത്തു കാണിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അച്ഛനെ നിങ്ങളെല്ലാവരുടെ പേരിൽ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പെണ്ണിയേറ്റൻ സുവിശേഷ പ്രസംഗം നടക്കുന്നതാണ്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ദേശു എത്ര നല്ലവൻ എന്ന മനോഹരമായ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 344
ഇന്നയോളം എന്നെ നടത്തി,
Bye.
തിരുവചന ധ്യാനത്തിനായി പുണ്യ ബന്യത്തിന്റെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
സ്നേഹദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹവചനം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കത്തിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ മാറ്റപ്പെട്ടു. നേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കിന്ന് പതിർച്ച വാക്യങ്ങൾ 14:30 വാക്യം എടുക്കാവുന്നതാണ്. പതിർച്ച വാക്യങ്ങൾ 10:30 ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. എതിരെ പല പ്രാവശ്യം ഒരുപക്ഷെ നമ്മള് ഈ ഭാഗം വായിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാചകമാണ്. ഇംഗ്ലീഷിലെ പലതരത്തിലെ ഈ വേദവാക്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എ ട്രാൻക്വിൽ മൈൻഡ് ഗിവ്സ് ലൈഫ് ടു ദ ഫ്ലഷ്. But jealousy makes the bones rot. ശാന്തമായ മനസ്സ് നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്നു. എന്നാൽ അസൂയ നമ്മുടെ ശക്തികളെ ഉയർപ്പിക്കുന്നു. വേറൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നത് എ റിലാക്സ്ഡ് ആറ്റിറ്റ്യൂഡ് ലെങ്തൻസ് ലൈഫ്, ജലസി റോട്ട്സ് ഇറ്റ് അവേ. അവിടെയും നെഗറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു അസൂയ അഥവാ ജലസി.
ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ മ്യൂട്ട് ചെയ്യുക, പ്രസംഗിക്കുമ്പോൾ തടസ്സം ഉണ്ടാകുന്നത്. ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവർ പ്രസംഗം ഭംഗിയായിട്ട് കേൾക്കാൻ തക്കവണ്ണം മ്യൂട്ട് ചെയ്യുക. ഓക്കെ സാർ, തുടങ്ങി സാർ പ്ലീസ്.
പലപ്പോഴും നമ്മൾ ചിന്തിക്കാനും സ്വയം വിമർശനം നടത്താനും പ്രയാസമുള്ള കാര്യമാണ് അസൂയ എന്ന വിഷയം. പ്രശാന്ത മനസ്സ്, അതാ ഇംഗ്ലീഷിൽ ട്രാൻക്വിൽ മൈൻഡ്, എ സൗണ്ട് ഹാർട്ട്, എ ഹാർട്ട് അറ്റ് പീസ്, റിലാക്സ്ഡ് ആറ്റിറ്റ്യൂഡ്, റിന്യൂഡ് ഹാർട്ട്, ഇതൊക്കെയും നമ്മുടെ ഇഷ്ട വിഷയമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, അതായത് പലതരത്തില് ശാന്ത മനസ്സിനെ പറ്റി, അല്ലെങ്കിൽ പുതുക്കപ്പെട്ട മനസ്സിനെ പറ്റി, അല്ലെങ്കിൽ സമാധാനമുള്ള മനസ്സിനെ പറ്റി ഒക്കെയും സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അസൂയ എന്ന് പറയുന്നത് നമ്മളധികം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ്. എന്നിൽ അസൂയ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നിൽ അസൂയ ഇല്ല എങ്കിൽ എന്റെ അസ്ഥികൾക്ക് ദ്രവത്വം സംഭവിക്കുകയില്ല. അപ്പം അസൂയ, ഇംഗ്ലീഷിൽ ജലസി അഥവാ എൻവി, ഇത് തുറന്നു പറയാനും അംഗീകരിക്കാനും ഒക്കെ നമുക്ക് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് അസൂയുണ്ടെന്ന് മറ്റുള്ളവരോട് പറയാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കത്തില്ലിരിക്കുന്നു. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റാത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ ദിവസവും പ്രാർത്ഥിക്കുന്നവരും വേദോസ്തം വായിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ആരാധനയെ സംബന്ധിക്കുന്നവരും പല പ്രാവശ്യം പ്രസംഗം കേൾക്കുന്നവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും അസൂയ എന്റെ മനസ്സിലുണ്ട് എന്ന് മറ്റുള്ളവരോട് പറയുവാനായിട്ടോ ആരുമായിട്ടും ഷെയർ ചെയ്യുവാനുമായിട്ടോ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഞാൻ വളരെ മാന്യനായൊരു മനുഷ്യനാണെന്നുള്ള വിചാരമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ അത്ര തരം താന്നൊരു മനുഷ്യനല്ല. അപ്പം ഈ അസൂയ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെ, നമുക്ക് അതിനുള്ള ബാഡ് കോൺസിക്വൻസസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നാം അല്പസമയം നമുക്ക് ദൈവത്തിന്റെ നമുക്ക് ധ്യാനിക്കാം. വളരെ പ്രസിദ്ധനായ ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ, മാഞ്ചസ്റ്ററിലെ ബിഷപ്പ് ആയിരുന്ന അദ്ദേഹത്തിന്റെ ചിന്തകളിലെ എഡ്യൂക്കേഷൻ സ്കോളറും കൂടെ ആയിരുന്ന പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ അസൂയ എന്ന് പറയുന്നത് ജലസി ഈസ് എ ഗ്രേ കളർഡ് സിൻ, അതായത് ചുവപ്പ് നിറമുള്ള പാപമാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും, മറ്റുള്ളവർ കാണും, നമുക്ക് തന്നെയും കാണാൻ പറ്റും. എന്നാൽ ഗ്രേ കളേഡാവുമ്പോഴേ, ചാരനിറമുള്ളതാവുമ്പോഴേ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല എന്നുള്ളതാണ് അതിനകത്ത് വലിയ രസമുള്ളൊരു കാര്യം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഡെപ്ത്, ഇതിന്റെ ആഴം, അസൂയയുടെ ആഴം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഈ സമയത്ത് അല്പനേരം നമുക്ക് ദൈവത്തിന് ചിന്തിക്കാം. ഇത് വേദപുസ്തകത്തിൽ നാം കാണുന്നത് ഒന്നാമത് നമ്പർ വൺ എന്ന് പറയുന്നത് ആദ്യ പാപം എന്ന് പറയുന്നത് അസൂയയായിരുന്നു. അതിന്റെ സന്തതികളാണ് ഇതര പാപങ്ങൾ എന്ന് പറയുന്നത്. അതങ്ങനെ പറയുവാനായിട്ടുള്ളൊരു കാരണം യെശയ്യാപ്രവചനം 14:12-14 വരെയുള്ള വാക്യങ്ങളില് നാം സാത്താന്റെ പതനത്തെ പറ്റി നാം അവിടെ വായിച്ചിട്ടുണ്ട്. നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് സാത്താന്റെ പതനം എന്നുള്ളത്. കാരണം പല പ്രാവശ്യം നമ്മൾ ഇതിനെ പറ്റിയുള്ള പ്രസംഗങ്ങള് പല പ്രാവശ്യം വേദപുസ്തകത്തില് ഈ ഭാഗം വായിച്ചിട്ടുണ്ട്. ഈ ഭാഗം അവിടെ ഒക്കെയും പറയുന്നത് നമ്മള് അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. അപ്പൊ ഇതിനകത്ത് അവിടെ പറയുന്നത് നമ്മള് ഇംഗ്ലീഷ് പഠിക്കുമ്പോ പഠിച്ച ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള പുസ്തകത്തില് ഇത് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഭാഗത്തെ പറ്റി ഒരു വിചിന്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പലരും പഠിച്ചിട്ടുണ്ട് ഈ വേദഭാഗം. അവിടെ പറയുന്നത് ദൈവത്തോട് മത്സരിക്കുന്ന സാത്താനെ കാണുക, ദൈവത്തോട് മത്സരിക്കുന്ന സാത്താൻ, അതായത് ദൈവത്തോട് സമനായി തീരുവാൻ അസൂയ പൂണ്ട് ആഗ്രഹിക്കുന്ന സാത്താനെയാണ് അവിടെ കാണുന്നത്. അത് യഹൂദ പാരമ്പര്യത്തെ ആസ്പദമാക്കിയാണ് ഈ ഗവൺമെന്റിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നതെങ്കിലും അത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഈ സാത്താൻ ലൂസിഫർ പുറത്താക്കപ്പെടുകയാണ്. ദൈവത്തോട് മത്സരിച്ച് അസൂയ പൂണ്ട് ദൈവത്തോടൊപ്പമായി തീരണമെന്നുള്ള ആഗ്രഹത്തിൽ ദൈവത്തോട് മത്സരിച്ച് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവത്തിലാണ് ലൂസിഫർ കടന്നിരുന്നത്. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഈ സാത്താൻ ദൈവത്തോട് പ്രതികാരം ചെയ്യുവാനായിട്ട് ഏദൻ തോട്ടത്തിൽ ഒളിച്ചു കയറുകയാണ്. അവിടെ ഏദൻ തോട്ടത്തിൽ ഒളിച്ചു കയറി ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ്. അപ്പൊ ഹവ്വായുടെ അടുക്കല് ചെന്നു, സാത്താൻ കടന്നു ചെല്ലുകയാണ് ഹവ്വായുടെ അടുക്കല്, എന്നിട്ട് പറയുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വളരെ സൗഹൃദമായിട്ട് വളരെയധികം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സാത്താന് ഈ ഹവ്വായെടുക്കൽ അപ്രോച്ച് ചെയ്യാണ്. പിന്നെ പറഞ്ഞു കൊടുക്കുന്നു, ശ്രീ വാമനോട് ചോദിക്കുന്നുണ്ട്, അവര് തമ്മിലുള്ള സംസാരം നമുക്കവിടെ കാണുവാൻ പറ്റുന്നുണ്ട്. പാമ്പ് സ്ത്രീയോട് അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, ഇത് ഇന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ നന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ സാത്താൻ ഹവ്വായുടെ ഹൃദയത്തില് പ്രവേശിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉയർച്ചയിൽ ദൈവം അസൂയാലുവാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഹവ്വായുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നത്. ഹവ്വ പറയുന്നുണ്ട്, ഇത് മാത്രം ഭക്ഷിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് മാത്രം ഞങ്ങൾ മാറി നിൽക്കുകയാണ്, അത് ഞങ്ങൾ കഴിക്കത്തില്ല. ഉടനെ അങ്ങനൊന്നും അല്ല, നീ മരിക്കത്തില്ല, ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞ് അസൂയയുടെ മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയാലുമാണ് ദൈവമെന്ന് വരച്ചു തീർത്ത് അങ്ങനെ ഒരു ചിന്ത ഹവ്വായിലേക്ക് പ്രവേശിപ്പിച്ച് ഔവായെ കൊണ്ട് പാപം ജയിക്കുക. ഇതാണ് ആദ്യ പാപം എന്ന് പറയുന്നത് തന്നെ അസൂയയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ സന്തതികളാണ് മറ്റുള്ള പാപങ്ങളല്ല. ഒന്നാമത് ആദ്യ പാപം അസൂയ. ഇനി രണ്ടാമത്തെ പാപവും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് അസൂയ തന്നെയാണ്. അത് നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗം തന്നെയാണ് അതും. അതായത് കയീനും ഹാബേലും യഹോവയ്ക്ക് ബലി കഴിച്ചു. യഹോവ ഹാബേലിന്റെ ബലിയിൽ പ്രസാദിച്ചു. കയീന് അസൂയ ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസൂയ എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. കാരണം കയീൻ ദേഷ്യപ്പെടേണ്ടത്, കയീൻ കോപിക്കേണ്ടത് യഹോവയോടായിരുന്നു. കാരണം യഹോവയാണ് ബലിയിൽ പ്രീതിപ്പെട്ടത്. അതിന് പകരം ഹാബേലിനോടാണ് ദേഷ്യം വന്ന് അസൂയ മൂത്ത് അത് കോപത്തിലും കൊലപാതകത്തിലും കൊണ്ടെത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ രണ്ടാമത്തെ പാപം അസൂയ തന്നെയാണ്. തോമസിന്റെ ലേഖനം 1:23-30 വാക്യങ്ങളില് പാപങ്ങളുടെ പട്ടികയില് ഒന്നാമത് അസൂയയും രണ്ടാമത് കൊലപാതകവുമാണ് പറയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാപമാണ് അസൂയ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി, ഒന്നാമത്തെ പാപം സാത്താൻ ഔവായുടെ മനസ്സിൽ ഇവിടുത്തെ ചിന്ത, മനുഷ്യന്റെ ഉയർച്ചയിൽ അസൂയാലുവായ ദൈവമാണ് നിന്നോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അസൂയയുടെ വിത്ത് ഔവായുടെ മനസ്സിൽ കയറ്റിവിട്ട് ഔവായെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. ആദ്യ പാപം അസൂയ. രണ്ടാമത്തെ പാപം കയീന് ഹാബേലിനോട് തോന്നുന്ന അസൂയ, അത് കോപത്തിലും കൊലപാതകത്തിലും കൊണ്ടെത്തിക്കുന്ന അസൂയ. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും അദൃശ്യമായ ഒരു പാപമാണ് അസൂയ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹീനകൃത്യങ്ങൾ പലതും ഈ അസൂയയിൽ നിന്ന് ഉളവാകുന്നുവെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും. അത് ഉൽപ്പത്തി പുസ്തകം 37:11 വാക്യം മുതല് അത് നമുക്ക് സൺഡേ സ്കൂൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. യോസഫിനോട് മറ്റ് സഹോദരങ്ങൾക്ക് അസൂയ തോന്നി. എന്നിട്ട് അസൂയ തോന്നിയിട്ട് ഈ സഹോദരന്മാർ അസൂയ പൂണ്ട് അപ്പൻ യോസഫിനെ സ്നേഹിക്കുന്നു. യോസഫാണ് നല്ലത്, നല്ല മനുഷ്യൻ. യോസഫിനോട് എല്ലാവർക്കും അസൂയ തോന്നിയിട്ട്, സഹോദരങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് യോസഫിനെ ഒറ്റക്കിണറ്റിൽ ഇടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും വേണ്ട, നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണത്തെ പറ്റി നമ്മളെ ചിന്തിക്കുമ്പോഴ് മർക്കോസിന്റെ സുവിശേഷം 15:9 വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:18 വാക്യം, ഇവിടെ രണ്ടു ഭാഗത്ത് ഒരുപോലെ പറയുന്നത് മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോ അറിഞ്ഞു. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് യേശുവിന്റെ പുറത്ത് കുറ്റം ചുമത്തി അവനെ പീലാത്തോസിനെ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പീലാത്തോസ് മനസ്സിലാക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സാധാരണക്കാരുടെ അസൂയല്ല, ആത്മീയഗോളത്തിലുള്ളവരുടെ അസൂയാണ്. മഹാപുരോധന്മാരെല്ലാം ആത്മീയ നേതാക്കന്മാരായിട്ട് കഴിയുന്നവരാണ്. അവർക്കാണ് അസൂയ ഉണ്ടാകുന്നത്. ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിച്ചിട്ടില്ല. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിന്റെ സുവിശേഷമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15:25-26 ഉള്ള വാക്യങ്ങളിൽ അവിടെ മുടിയൻ പുത്രന്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട മകന്റെ ഉപമയാണ് പറയുന്നത്. അവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളുണ്ട്, അതായത് മൂത്ത മകൻ. കേളയ മകൻ ദൂരദേശത്ത് യാത്രയായി അകലെ നിന്ന് നശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ തിരിച്ച് എൻ്റെ അപ്പനടുത്ത് വന്ന് ഞാൻ അപ്പ ഞാൻ ശ്രദ്ധത്തോടെ നിന്നോടും പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന മനുഷ്യൻ, ആ മകൻ. അവൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ മാപ്പവേശ ഒന്നും കേൾക്കുവാൻ നിൽക്കാതെ അപ്പൻ മകൻ ഇളയ മകനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലുള്ള തലവരോട് പറഞ്ഞു, വലിയ സദ്യ ഒരുക്കി, നമുക്ക് ഇവനെ സ്വീകരിക്കാം. അവൻ കാണാതെ പോയിരുന്നു, ഇന്ന് കണ്ടു കിട്ടി, എല്ലാരെയും വിളിക്കാം, നമുക്ക് ആനന്ദിക്കാം. ആ സമയത്താണ് മൂത്ത മകൻ വയലിൽ നിന്ന് വരുന്നത്. അവൻ കോപിച്ചു. വേദപുസ്തകത്തിൽ നമ്മൾ പതിനഞ്ചാം അധ്യായം ലൂക്കോസിന് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ അവനവിടെ നിൽക്കുകയാണ്. അപ്പൻ അപേക്ഷിക്കുകയാണ്, മോനെ നീ അകത്തുവാ. ഇല്ല, ഞാൻ ഇത്രയും നാള് ഇവിടെ നിന്നിട്ട് എനിക്കും എന്റെ കൂട്ടുകാർക്കും ആനന്ദിക്കുവാനായിട്ട് സദ്യ ഒരുക്കുവാൻ നീ എന്നെ അനുവദിച്ചില്ലല്ലോ. വീണ്ടും അപ്പൻ പറയുകയാണ്, നീ കേറിവാ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ വീടിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. ഇളയവനോടുള്ള അസൂയയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അസൂയ എന്ന് പറയുന്നത് സന്തോഷം കെടുത്തുന്നു. ആ മൂത്ത മകൻ അകത്ത് കിടന്നാൽ സന്തോഷിക്കാം, പക്ഷേ അവൻ വാതിക്കൽ തന്നെ നിൽക്കുകയാണ്. അസൂയക്കാരന് ആനന്ദമില്ല. അവന് പരാതിയും പരിഭവവും പിറുപിറുപ്പുമല്ലാതെ അതിന് യാതൊരു കാര്യവുമില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് നാം ചിന്തിച്ചത്, തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും അദൃശ്യമാണ് അസൂയ എന്ന് പറഞ്ഞു. നമ്മളിൽ അസൂയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഹീനകൃത്യങ്ങൾ പലതും ഇതിലും തുടർന്നെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ജോസഫിനെ വിറ്റുകളഞ്ഞ സഹോദരന്മാർ അസൂയ പോണ്ടത് ജോസഫിനെ വിറ്റുകളഞ്ഞു. യേശു കർത്താവിന്റെ ക്രൂശുമരണം പോലും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. മഹാപുരോഹിതന്മാർ അസൂയ പൂണ്ട് അവനെ ഏൽപ്പിക്കുക. കുര്യൻപുത്രന്റെ ഉപമയിൽ നാം കണ്ടു, മൂത്ത മകന് ഇളയവനോട്, മൂത്ത സഹോദരന് ഇളയ സഹോദരനോട് അസൂയ ഉണ്ടായി. വീടിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. അവൻ ആനന്ദിക്കുവാൻ കഴിയുന്നില്ല, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. നാലാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴേ അസൂയകള് നമുക്കുണ്ടാകുന്ന കാര്യം എന്താണ്, അസൂയ മൂലം നമുക്കുണ്ടാകുന്ന വിപരീതമായ അല്ലെങ്കിൽ മോശമായ കാര്യം എന്ന് പറഞ്ഞാൽ, അസൂയ മനുഷ്യനെ അന്ധനാക്കുന്നു. ഇവിടെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ മുടിയൻ പുത്ര, ഈ അനുജൻ ചേട്ടൻ ഈ സഹോദരന്റെ തിരിച്ചുവരവില് സന്തോഷിക്കാതെ അവിടെ നിന്നുകൊണ്ട് വാതിക്കൽ എന്ന് കംപ്ലൈന്റ് പറയുകയാണ്. അപ്പ നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ഇതെന്റെ അതാണ് മൂത്ത മകന്റെ അവകാശവാദം. എന്നിട്ട് അവൻ പുറത്തു തന്നെ നിൽക്കുകയാണ്. അപ്പന്റെ മനസ്സ് കാണുവാൻ ഈ മകന് കഴിയുന്നില്ല, ഈ മൂത്ത മകന് കാണുവാൻ കഴിയുന്നില്ല. ഇതാണ് അവനെ അന്ധനാക്കുന്നത്. അസൂയ അവന്റെ കണ്ണിൽ കയറിയിട്ട് അവൻ അന്ധനായി തീരുന്നത് കൊണ്ട് അവന് സഹോദരന്റെ തിരിച്ചുവരവിന്റെ സന്തോഷം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അവന്റെ അപ്പന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ആ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ അവന്റെ കണ്ണ് അന്ധമായിരിക്കുകയാണ്. ഇതിന്റെ വേറൊരു ഉദാഹരണം തന്നെയാണ് 1 ശമൂവേൽ 18 പറയുന്നത്. ദാവീദും ശൗലുമായുള്ള യുദ്ധത്തിലുണ്ടായിട്ടുള്ള അവര് തമ്മില് ഒരു അല്പം അസൂയുള്ളവാകുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഭാഗത്തേക്ക് വരുമ്പോഴേ ദീർഘമായിട്ട് പോകുന്നില്ല. ഫെലിസ്ത്യരോട് അംഗം പൊരുതുവാൻ പൊരുതുന്ന ആ സമയമാണ്. അവിടെ ശൗല് ദാവീദുമായുള്ള ഒരു ചെറിയൊരു വിഷയമാണ്. ദാവീദ് 10,000 കൊന്നു, ശൗലോ 1,000 കൊന്നു എന്ന് അവിടെ കൂടിരുന്ന ജനങ്ങൾ ആ സ്ത്രീകൾ ആലപിച്ച ഗാനത്തിന് അല്പം അതിനോട് അല്പം നീരസം തോന്നുകയാണ് ശൗലിന്. ശൗലിന് കോപമായിട്ട് അവൻ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1,000 മാത്രമേ തന്നുള്ളൂ. അന്ന് മുതൽ ശൗലിന് കണ്ണുകടി കലച്ചിലായതായിട്ട് നാം അവിടെ വായിക്കുന്നു. ദാവീദിനെ ബഹുമാനിക്കുന്നത് ശൗലിന് സന്തോഷമാണ്. പക്ഷേ 1st സ്ഥാനം എനിക്കായിരിക്കും, എന്റെ കാര്യം ജനം തന്നെക്കാൾ കൂടുതൽ ദാവീദിനെ ബഹുമാനിച്ചതാണ് സകല കുഴപ്പത്തിനും കാരണമായിട്ട് അവിടെ പറയുന്നത്. തന്നെക്കാൾ ഒരു പടി താണു നിന്നാൽ ദാവീദ് നല്ലതാണ്. അപ്പൊ തനിക്ക് തുല്യനാവുകയോ ജനസമ്മതി കൂടുതൽ ആർജിക്കുകയോ ചെയ്താലേ ദാവീദ് നല്ലവനല്ല. ഇതാണ് എന്നതിന് ശേഷം 1 Samuel 18:10 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇങ്ങനെ കണ്ണുകടി മൂത്ത് അസൂയെ പൂണ്ടിട്ട് ഇട്ടെന്നാൽ ദുരാത്മാവ് ശൗലിന്മേൽ വരുന്നു. കർത്താവ് സ്നേഹിതരെ, ശൗൽ മാനസിക രോഗിയായി തീരുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. മാനസിക രോഗിയായി കാണുന്നു. അസൂയ മൂത്ത് അതിന്റെ സിക്തഫലം ശൗൽ അനുഭവിക്കുകയാണ്. അവന്റെ ഹൃദയത്തിലെ സന്തോഷം എന്തേക്കും ഇല്ലാതായി. അവൻ മാനസിക രോഗിയായി. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. അവനെ സ്വന്തം മക്കൾ അവനോട് നീരസത്തിലായി. യോനാഥാനും മീക്കളും അവരുടെ പിതാവിന്റെ പ്രവർത്തിൽ അമർത്ഥമുള്ളവരായി. അങ്ങനെ രാജകൊട്ടാരത്തിൽ ഖിന്നത ഉയരുകയാണ്. ഈ വേറൊരു കാര്യമുള്ളത്, അസൂയ എന്ന് പറയുന്നത് പരന്നൊഴുകുന്ന ഒരു കാര്യമല്ല. തുല്യനിരയിലുള്ളവരോടാണ് അസൂയ ഉണ്ടാകുന്നത്. ആർക്കും എല്ലാവരോടും അസൂയ തോന്നത്തില്ല. ഒരേ നിലയിൽ, ഒരേ കോളത്തിൽ തുല്യനിലയിലുള്ളവരോടാണ് പലപ്പോഴും അസൂയ ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നാം ചിന്തിച്ച വിഷയം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് ജലസി? മനുഷ്യനെ അന്ധനാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, അസൂയ എന്ന് പറയുന്നത് മറ്റെല്ലാ പാപങ്ങളെക്കാളും ഒരു മോശമായ പാപം, അഥവാ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ സിൻ എന്ന ഒരു ഒരു വിളിപ്പേരുണ്ട് ഈ പാപത്തിന്. കാരണം മറ്റെല്ലാ പാപങ്ങളും ജടികമായ അല്പം സന്തോഷമെങ്കിലും നമുക്ക് തരുന്നതാണ്. എന്നാൽ അസൂയ യാതൊരു സന്തോഷവും നമുക്ക് തരികയില്ല. നമ്മുടെ സന്തോഷവും ആരോഗ്യവും നശിക്കുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും അസൂയ കൊണ്ട് ഉണ്ടാകുന്നില്ല. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അസൂയക്ക് മനസ്സാക്ഷിക്കുത്തില്ല. നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ മറ്റുള്ള പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സാക്ഷിക്കുത്തം നമുക്ക് ഉണ്ടാവും. ഈ അസൂയ എന്ന് പറയുന്നത് മനസ്സാക്ഷിക്കുത്തുണ്ടാക്കാത്ത ഒരു പാപമായിട്ടാണ് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ള പാപങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അനാപത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അസൂയ എന്ന് പറയുന്നത് പലപ്പോഴും മനസ്സാക്ഷിക്കുത്തുണ്ടാക്കാത്തൊരു കാര്യമാണ്. സ്വന്തം സന്തോഷം മാത്രമല്ല ചുറ്റുപാടുമുള്ളവരുടെ സന്തോഷവും നശിപ്പിക്കുന്നതാണ് അസൂയ. ഇന്നത്തെ ഇന്ന് നാം ചിന്തിച്ച വിഷയം, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദിവസം. എന്താണ് ഈ അസൂയക്കുള്ള പ്രതി? അസൂയെ എങ്ങനെ മാറ്റുവാൻ നമുക്ക് സാധിക്കും? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹത്തിന്റെ അഭാവമാണ്, സ്നേഹമില്ലായ്മയുടെ അവസ്ഥയാണ് അസൂയയ്ക്ക് വഴിയൊരുക്കുന്നതെന്നുള്ള കാര്യം. അന്യന്റെ അഭിവൃദ്ധിയിലും മറ്റുള്ളവരുടെ ഉയർച്ചയിലും നമുക്ക് കണ്ണുകടി ഉണ്ടാവുന്നു. എന്നാൽ അതേ ഉയർച്ച നമ്മുടെ മക്കൾക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഹ്ലാദം ഉണ്ടാകാം, അവരെ അഭിനന്ദനം അറിയിക്കാം. ഇവിടെ നാം ചിന്തിച്ചു നോക്കണം, ഗോലിയാത്തിനെ കൊന്ന ജനങ്ങളുടെ ആരാധനാപാത്രമായത് യോനാഥാനായിരുന്നെങ്കിൽ ശൗലിന് അസൂയ ഉണ്ടാകുമായിരുന്നില്ല. കാരണം യോനാഥാൻ തന്റെ സ്നേഹപാചനമാണ്. നമ്മളെപ്പോഴും ഓർക്കണം, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാം, ശത്രുവിനെ സ്നേഹിക്കാം എന്നിങ്ങനെയുള്ള നമ്മുടെ താവിന്റെ കൽപ്പനകളുടെ അർത്ഥം ഗ്രഹിക്കുന്നവന് മറ്റുള്ളവരോട് അസൂയ തോന്നുന്നില്ല. അതുകൊണ്ട് അസൂയ ഉണ്ടാകാതിരിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് താവിന്റെ വചനമോർക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാം, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള യേശു കർത്താവിന്റെ കൽപ്പന ഓർക്കുമ്പോൾ നമുക്കാരോടും അസൂയ ഉണ്ടാകുകയില്ല. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ അതേ മനോഭാവം നിങ്ങൾ ഉണ്ടാകണം. ഒരിതർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്നേഹം സ്പർശിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവുള്ളവന് അസൂയപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവും അസൂയയും ഒരുമിച്ച് പോകുന്ന കാര്യമല്ല. മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങൾ കാണുവാൻ ആത്മാവും നമ്മെ പ്രേരിപ്പിക്കും. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റിച്ചാൽപ്പാണെന്ന് പഠിക്കുന്നു. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കുക, അസൂയക്കുള്ള പ്രതിവിധി എന്ന് പറയുന്നത് യേശു കർത്താവിനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അസൂയക്കുള്ള ഏക പ്രതിവിധി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മറ്റുള്ളവരെ കാണുന്നത് യേശുവിന്റെ കണ്ണുകൾ കൂടെയാണ്. അപ്പോൾ നാം മറ്റുള്ളവന്റെ അഭിവൃദ്ധിയും ആനന്ദിക്കും, മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കും, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്ക് ആനന്ദം ലഭിക്കും. നമ്മുടെ കണ്ണുകളിൽ സ്നേഹമുള്ളതിനാൽ അസൂയ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് കർത്താവിന്റെ കണ്ണുകൾ അന്യന്റെ ദൂഷ്യമല്ല, മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയും മറ്റുള്ളവരുടെ ഉയർച്ചയും സാധ്യതയും നന്മയുമാണ് കാണുന്നത്. അങ്ങനെ കർത്താവിന്റെ കണ്ണുകളിലൂടെ എല്ലാവരെയും കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ അസൂയ എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കും. കർത്താവിന്റെ കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ രൂപമൂലം നമ്മെ സഹായിക്കട്ടെ.
ബഹുമാനപ്പെട്ട ബെന്നിയസ്, വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയതായ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് 31 അധ്യായങ്ങളുള്ള സന്ദർശ്യവാക്യം. മറ്റ് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾക്കൊക്കെ വ്യത്യസ്തമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനുള്ള അനുഗ്രഹീതമായ വഴികളൊക്കെ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഒരു ജ്ഞാനപുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസ മേഖലയിലൂടെയോ കുടുംബ പാരമ്പര്യത്തിലൂടെയോ നേടിയ അനുഗ്രഹമല്ല, ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ദൈവജ്ഞാനമാണ് ഈ പുസ്തകത്തിന്റെ പൊരുളുകൾ എഴുതുവാൻ തക്കവണ്ണം ജ്ഞാനിയായ ശലോമോനെ സഹായിച്ചത്. പ്രിയപ്പെട്ട അച്ഛൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന്റെ തുടക്ക ഭാഗം മുതൽ ഒടുക്കം വരെ അസൂയയാൽ നിബിഡമായ കാര്യങ്ങൾ എപ്രകാരം ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി എന്ന് ഉദാഹരണ സഹിതം എഴുതി കാട്ടുവാനും നമ്മളെ ബോധ്യപ്പെടുത്തുവാനും ഏറെ വിജയിച്ചു എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനമായ ചില സ്വഭാവങ്ങളുണ്ട്. സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻസ്റ്റിങ്, വിശപ്പ് ഒരു അടിസ്ഥാന സ്വഭാവം. ഇന്ദ്രിയങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം അത് അടിസ്ഥാനമായ സ്വഭാവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള അടിസ്ഥാന സ്വഭാവങ്ങളിൽ പെട്ടത് തന്നെയാണ് അസൂയ. ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാ മനുഷ്യർക്കും ഏത് സ്വഭാവമുണ്ട്? ഞാൻ എന്നെയും കൂടെ ചേർത്താ പറഞ്ഞേ, നമ്മളെപ്പോഴും ഭിന്നയിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്കൊരിക്കലും തോന്നത്തില്ല, സംസാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തോന്നത്തില്ല ഇത് എനിക്കില്ല, നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കേറെ ശ്രദ്ധ ഉണ്ട്, ഏറെ അതിനുവേണ്ടി താല്പര്യം കാണിക്കുമെങ്കിൽ ക്രിസ്തു മാത്രമേ ഈ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു അടിസ്ഥാന ശീലം പോലെ, ഒരു അടിസ്ഥാന സ്വഭാവം പോലെ, അവരുടെ ജീവിതത്തെ ഒരു നിഴല് പോലെ പിന്തുടരുന്ന ഒരു കാര്യമാണ് ഈ അസൂയ. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനമായി നമുക്കുള്ള ചില ശീലങ്ങളിൽ ചിലതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യവും ചിലതൊക്കെ തികച്ചും ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തോ കാണരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ നോക്കും, അങ്ങോട്ട് നോക്കരുതെന്ന് അങ്ങോട്ട് അത് കേൾക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് ചെവി വട്ടം പിടിക്കും. ഇതാർക്കും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഉണ്ട്, ഇതിനകത്ത് അളവ് വ്യത്യാസമേ കാണും. അപ്പൊ എന്നാൽ ഈ അസൂയ കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അത് ഒന്ന് രണ്ട് നല്ല കോട്ടിങ്സ് ഒക്കെ പറഞ്ഞു, ഒരു ബിഷപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ചുമന്നതാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും, പക്ഷെ അത് ഗ്രേ കളറിലാണെങ്കിൽ അത് കണ്ടുപിടിക്കത്തില്ല. നമ്മൾ എല്ലാം വിചാരിച്ചേക്കുന്ന അങ്ങനെ ഇതാരും അറിയുന്നില്ല. ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ച വിഷയത്തെ ഒന്ന് പഠിക്കാനോ കൂട്ടിയോജിപ്പിക്കാനോ ശ്രമിച്ചാൽ ഇന്ന് മലയാള സമൂഹത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ടി വി തുറന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഉറക്കം നമ്മുടെ നഷ്ടപ്പെടും. എന്റെ അപ്പൻ എപ്പോഴും പറയാറുണ്ട് ടി വി കാണരുതെന്ന്. ഞാനിപ്പോ നാട്ടിൽ ചെന്നപ്പോ ഏറ്റവും കൂടുതൽ ടി വി കാണുന്ന ഒരാളായിട്ട് എന്റെ അപ്പനെ എനിക്ക് തോന്നി. ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുക, എന്നിട്ട് രാത്രിയാകുമ്പോ പറയും എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ചോദിച്ചു അവര് നിർബന്ധിച്ചായിരുന്നു, പക്ഷെ നമുക്കത് കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തും നമ്മൾ പോയി ഇടപെടും, ഇടപെട്ടതിന് ശേഷം അതിന് കമന്റും പറയും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്, കേരളം എന്നല്ല മലയാള സമൂഹം എന്നല്ല, എവിടെ നോക്കിയാലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന എപ്പോഴാണ്? അസൂയ ഉണ്ടാകുമ്പോഴേ എന്റെ കാൽക്കീഴായിരിക്കണം എല്ലാരും എന്ന് ചിന്തിക്കുന്ന കുറെ രാജ്യങ്ങൾ എന്ന്, അല്ലെങ്കിൽ എന്റെ ഞാൻ പറയുന്നത് എന്നോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അത് പള്ളിയിലെ ഇടവക ഭരണത്തിലായാലും ഇതുണ്ട്, സഭയുടെ സ്ഥലങ്ങളിൽ ഇതുണ്ട്, രാഷ്ട്രീയ തലങ്ങളിലുണ്ട്, രാജ്യങ്ങൾ തമ്മിലുണ്ട്, ഏത് മേഖലകളിലും ഈ അസൂയ ഒരാണിക്കല്ലായി ഒരടിസ്ഥാനക്കല്ലായിട്ട് നിലനിൽക്കുമ്പോൾ ഇതേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്ന കച്ചൻ അതിന് ഒരു പോംവഴിയും പറഞ്ഞു, ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുക. ആശയപരമായി വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷെ അതിന് വേണ്ടിയുള്ള ഒരു രക്ഷാകരമായ പദ്ധതിയാണ് ക്രൈസ്തവ ജീവിതം. ആ ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയരാൻ ഓരോ ആഴ്ച തോറും നമുക്ക് ചില കാര്യങ്ങളോടുള്ള ബന്ധം, അതാണ് ദേവാലയ ശുശ്രൂഷ. ഏഴ് യാമം പ്രാർത്ഥിച്ചില്ലെങ്കിലും രാവിലെയും വൈകിട്ടുമെങ്കിലും പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ നമുക്കിതിലേക്ക് വളരാനുള്ളൊരു ഒരാശയം കൂടി പ്രിയപ്പെട്ട അച്ഛൻ പങ്കുവച്ചു. എന്തുകൊണ്ടും വളരെ പഠിക്കേണ്ടുന്നതും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ അച്ഛൻ ആദ്യം സൂചിപ്പിച്ചു, ഒരുപാട് പ്രാവശ്യം നമ്മൾ സദൃശ്യവാക്യം വായിച്ചു വരാം. ഞാനും കൗൺസിലിങ്ങിന് വന്ന ഒരുപാട് പേർക്ക് ഉപദേശം കൊടുക്കുന്നത് ഈ സദൃശ്യവാക്യം തന്നെയാണ്. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിന് ഇത് വളരെ ആവശ്യമാണെന്ന് തോന്നാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ അതിനുവേണ്ടി ശ്രമമെടുത്തു. തണുപ്പ് കാലത്തിലേക്ക് നമ്മൾ വരിക, എനിക്ക് തോന്നുന്നു അറ്റ്ലാന്റയിലൊക്കെ തണുപ്പ് തുടങ്ങിക്കാണും, ഇവിടെ തണുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിലും ഈ തണുപ്പ് കാലത്ത് ഏറെ ശ്രദ്ധയോടുകൂടി ഗൗരവമായി ചിന്തിക്കാൻ ഒരു വിഷയം അച്ഛൻ തന്നതിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരും സന്തുഷ്ടരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട
മാത്യു, ഏലിക്കുട്ടി ജോൺ, റൈച്ചൽ സ്കറിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ബാബു, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ സിൻസി, ചെറിയാൻ, മിനു ജോർജ്, മേരി മാത്യു, സുമ, സണ്ണി, മേരി, ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, എ വി ജോർജ്, ബേബിക്കുട്ടി അബ്രഹാം, അമ്മണിക്കുട്ടി ഈശോ, വിനീത്, ജീന, സി വി മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, രാജു അബ്രഹാം, ജൊഹാന, ജോൺ ജോർജ്, തങ്കം വാഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മോളി, രാജു ഡാനിയൽ, നോഹ, അരുൺ ഡാനിയൽ, ആലിസ് ജോസഫ്, ജോയി, ബിൻസു ഉമ്മൻ, റൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താവറവേലിൽ, അനിയൻ കുഞ്ഞ്, പൗലോസ്, ഇത്രയും പേരെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിലും അവരുടെ ആശ്വാസമായിട്ട് പ്രാർത്ഥിക്കാം. ബാറയ്ക്ക് പറഞ്ഞു, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം വീട്ടിൽ ഞങ്ങളെ ഒരുക്കി തന്നുവല്ലോ. ദൈവം ഞങ്ങളായിരിക്കുന്നിടത്ത് അങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ലോകത്തിന്റെ താല്പര്യങ്ങൾ പലപ്പോഴും അങ്ങേ അനുഭവിപ്പാൻ തക്കവണ്ണം തടസ്സം നിർത്തി ഞങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത നൽകിയെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ബാധിച്ചിരിക്കുന്ന അന്ധകാര തിമിരങ്ങളെയൊക്കെ നീക്കിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് അങ്ങേ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലവും ശക്തിയും തേജസ്സും ഓജസ്സും ഒക്കെ അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളാകുന്നു. തമ്പുരാനെ, ജീവിതത്തിന് അവസാനം വരെയും ആ നന്മകളെ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെതായ കഷ്ടതകളും പ്രതിബന്ധങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും സന്തോഷമായി കണ്ട് അതിജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ പൗലോസ്ലിക അങ്ങയോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങ് തിരിച്ച് പറഞ്ഞുവല്ലോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ജീവിതത്തിന്റെ ഓരോ ബലഹീനതയിലും അങ്ങയുടെ കൃപ കണ്ടെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, രോഗികളായി ഞങ്ങൾ അനേകരുടെ പേരുകൾ ഓർത്തു. ഞങ്ങളുടെ മനസ്സിൽ അനേകം ആളുകളുടെ പേരുകൾ പറയാതുണ്ട്. ഞങ്ങളറിയാത്ത അനേകം രോഗികളും ഈ ലോകത്തിൽ കൂടി കടന്നു പോകുന്നു. തമ്പുരാനെ, അങ്ങയെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും സ്പർശനവും കൃപയും അവർക്ക് പ്രദാനം ചെയ്യണമേ. ഈ ലോകത്തിന്റെ തീവ്രതയിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട എന്നുള്ള ആ ദൈവസാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള സ്വരം കേട്ട് ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിപ്പാൻ തക്കവണ്ണം തമ്പുരാൻ ഈ മക്കളെ ഒക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം ഞങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത അപ്പൻ ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്നുള്ള ധൈര്യം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവിടുത്തെ മക്കൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാരിലും ഔഷധങ്ങളിലും ഒക്കെ ഞങ്ങളുടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരെയും തിരുവോപാസം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാരെ, യുവതികളെ, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലും രോഗത്തിലും കടക്കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ഓർക്കുന്നു. അവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും നല്ല പ്രതിഫലം ലഭിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വേഗത്തോടെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ഭാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, വൈദികരെയും, പ്രത്യേക അലീഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വിഭാവനം ചെയ്യുന്നത് പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ആത്മീയതയിൽ വളരുവാൻ തക്കവണ്ണം ഈ സഭയിലെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസികളെയും അവിടുന്ന് വളർത്തണമേ. ലോകത്തിനൊരു മാതൃകയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണം. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലം പീഡിപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം യഹൂദ ദേവാലയത്തിലുണ്ടായ പ്രയാസങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിൽ കോപ്റ്റിക് ചർച്ചിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെയും ദൈവം അവിടുന്ന് നീതി നടപ്പാക്കി കൊടുക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വീണ്ടും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനത്തിൽ ധ്യാനം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയും നേതൃത്വം നൽകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ശരിക്കും അങ്ങയുടെ സാന്നിധ്യം നല്ല രീതിയിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കൂടുതൽ ആത്മീയ ജീവിതത്തിൽ കരുത്തേകുവാൻ തക്കവണ്ണം, വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിനങ്ങളാൽ നടക്കുന്ന പരിശുദ്ധ പരമേശ്വരമേനിയുടെ പെരുന്നാളുകളെ ഓർക്കുന്നു. ആ സന്നിധാനത്തിൽ കടന്നു വരുന്ന അനേകർക്ക് ആ പിതാവിന്റെ മധ്യസ്ഥത ഒരു ശക്തിയായി തേജസ്സായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ആ പിതാവിന്റെ നാമധേയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളികളിലൊക്കെ ദൈവകൃപ ധാരാളമായിട്ട് ഉണ്ടാകുവാൻ തക്കവണ്ണം തമ്പുരാനെ അവിടുന്ന് സഹായിക്കണമേ. കുറവുകളെയൊക്കെ പരിഹരിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വന്നാളെ സൂചിച്ചു വളർത്തുവാനായിട്ട് തന്നെ.
ഉറപ്പായിട്ടും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സൗഹാർദ്ദവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കും.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള കാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത പകർന്ന് നമ്മളെ വളരെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കാൻ ഇടയാക്കി തീർത്ത അന്നിയ ബിന്നിയച്ചനോടുള്ള സ്നേഹം കൃത്യമായിട്ട് അറിയിക്കുന്നു. വാസ്തവത്തിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കും അച്ഛനോട് ഇച്ചിരി അസൂയ തോന്നിയെന്നൊരു സംശയമുണ്ട്. നിങ്ങളത് കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അച്ഛൻ്റെ വാക്കുകൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യങ്ങളെ നിറച്ച വന്നിയ മാമനച്ചൻ, പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോട് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനമ്പുരാൻ ദിവ്യകൃപ കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഇവരെയും വഴി നടക്കട്ടെ. ആമേൻ.